Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
சத்யாக்கிம் நு விஹாய சந்தம் ஹ்ருத்யேஷ சிந்தாரஹிதோ ஹ்ருதாக்யா கதம் ஸ்மராமஸ்தமமேயமேகம் தஸ்ய ஸ்மிருதிஸ்தத்ர த்ருடைவ நிஷ்டா மிருத்யுஞ்சயம் மிருத்யுபயாஸ்ரிதானாம் அஹம் மதிர் மிருத்யுமுபைதி பூர்வம் அத ஸ்வபாவாத் அமிர்தேஷு தேஷு கதம் புனர் மிருத்யுஜியோவகாசம் சர்வைநிதானம் ஜகதோஹமஸ்ய வாச்ய பிரபுஃ கஷ்சிதபார சக்திஹ சித்ரேத்ர லோக்யம் ச விலோகிதா ச படஃ ப்ரகாஶோப்யபவத் ஸ ஏகஹ ஆரப்யதே ஜீவ ஜகத் பராத்ம தத்வாபிதானேன மதம் சமஸ்தம் இதம் த்ரயம் யாவதஹம் மதி ஸ்யாத் சர்வோத்தமாஹம் மதி ஶூன்ய நிஷ்டாம் சத்யம் மிருஷா வா சிதிதம் ஜடம் வா துக்கம் சுகம் வேதி முதா விவாத அதிருஷ்டலோகா நிரஹம் பிரதீதிர் நிஷ்டா விகல்பா பரமாகிலேஷ்ட சரூப புத்திர் ஜகதீஸ்வரே ச சரூப தீஹி ஆத்மனி யாவதஸ்தி அரூப ஆத்மா யதிக ப்ரபஷ்யேத் சாதிருஷ்டிரேகா அனவதிர்ஹி பூர்ண யத் பஞ்சகோஷாத்மகமஸ்தி தேஹம் ததந்தராகிம் புவனம் சகஸ்தி தேஹம் வினா பஞ்சவிதம் ததேதத் பஷ்யந்தி கேவா புவனம் பணந்து ஷப்தாதி ரூபம் புவனம் சமஸ்தம் ஷப்தாதி சத்தேந்திரிய விருத்தி பாஸ்யாம் சத்தேந்திரியாணாம் மனசோ வசே ஸ்யாத் மனோமயம் தத் புவனம் வதாமஹ தியா சகோதேதி தியாஸ்தமேதி லோகஸ்ததோதி ப்ரவிபாஸ்ய ஏஷஹ தீலோக ஜன்ம க்ஷய தாம பூர்ணம் சத்வஸ்து ஜன்ம க்ஷய சூன்யமேகம் பவந்து சத்தர்ஷன சாதனானி பரஸ்ய நாமாக்ருதிபிஸ் சபர்யாஹ சத்வஸ்துனி ப்ராப்த ததாத்ம பாவா நிஷ்டைவ சத்தர்ஷனமித்யவேஹி த்வந்த்வானி சர்வாணி அகிலாஸ் த்ரிபுட்யஹ கிஞ்சித் சமாஸ்ரித்ய விபாந்தி வஸ்து தன்மார்க்கணே ஸ்யாத் கலிதம் சமஸ்தம் ந பஷ்யதாம் சஞ்ச சச்சலனம் கதாபி. இப்ப 11வது ஸ்லோகத்துல ரெண்டு தேட்டு கிஞ்சித் நுள்ளடுத்து து இல்ல தானா இருக்கிறது. அதேபோல சச்சலனம் நுள்ளடுத்து சஞ்சலனம் நிட்டுண்டு சத் பஷ்யதாம் ந சலனம் சச்சலனம். தபஸ் செய்யானாய்ட்டு சாதன செய்யானாய்ட்டு மனசினை ஏகாகிரப்படுத்தி கொண்டு வரானும் சித்தசுத்திக்குமாய் அநேக சாதனங்கள் உண்டு. பிராணாயாமம் ஜபம் உபாசன இதொக்கே இதுகொண்டொக்க சித்தம் நிஷிதமாகும். உபனிஷத்து தன்னு உபாசா நிஷிதம் உபாசன கொண்டு சுத்தமாயது என்று வாக்கு பிரயோகம். உபாசன கொண்டு சித்தம் சுத்தமாகும்போ சுத்தமாய சித்தத்தின் ஆத்மவிசாரம் செய்யானுள்ள சக்தி சித்திக்கும். ஆத்மவிசாரம் செய்யானுள்ள சக்தி யோக வாசிஷ்டத்தில் அப்படியும் பிரஹ்லாதன் கதை வரும். அப்படி பிரஹ்லாதன் முன்பில் பகவான் ஆவிர்வச்சிட்டு பிரஹ்லாதனோடு சோதிக்கணும் எந்த வரமா வேண்டது. பிரஹ்லாதன் பண்ணு எனிக்கு அறியல பகவானே, எனிக்கு அதுவொரு ஆகிரகவும் இல்ல, எங்கே அனுகிரகிக்கணும் என்னது அங்கேட இச்சையான. இப்ப பகவான் பரணத்து பிரம்மவிஸ்ராந்தி பர்யந்தோ விசாரோஸ்து தவானகாம் பூர்ணமாய் சித்தம் பிரம்மவிஸ்ராந்தி நேடனவரை தொடர்ந்து ஞான் ஆறு என்ன விசாரம் செய்யானுள்ள சக்தி தனிக்கு ஞான் அனுகிரகிக்கணும். தொடர்ந்து உள்ள அஹம் விசார சக்தி. அப்போ அங்கே விசாரம் ஒடுங்கிய ஸ்திதி விசாரவும் இல்லாத பகவான் தன்னை பரையும் சொடலக்கொள்ளி சொடலையை கத்திச்சு ஸ்வயம் கத்தி இல்லாதாகும். அதுபோல ஞான் ஆறு என்ன விசாரம் மட்டு விசாரங்களையொக்க இல்லாதாக்கி அது ஸ்வயம் கெட்டடங்கும்போ ஞானம் உதிக்கும். எல்லா விசாரத்தினும் மூலமாய விசாரம் அகங்காரம் ஆன. விருத்தயஸ்து அகம் விருத்தியம் ஆசிரிதாக விருத்தயோ மனஹ അഹംവൃത്തി തന്നെയാണ് മനസ്സ്. വിദ്ധി അഹം മനഃ, അങ്ങനെ നോക്കുമ്പോ അഹങ്കാരമേ മനസ്സ്. ആ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം, അഹങ്കാരം എവിടെ നിന്നു ഉദിക്കുന്നു, ഇതാണ് സത്യാത്മവിചാരം. ഭഗവാൻ ഇനി സദർശനത്തിൽ അത് പിന്നീട് പറയാൻ പോകുന്നു. ഇത് മാത്രമാണ് വിചാരം എന്ന് ഭഗവാൻ ശഠിക്കാൻ പോകണം അവസാനമാകുമ്പോ. അവിടെയാണ് നമുക്ക് മനസ്സിലാവുക, ഇടക്കാലത്ത് എവിടെയോ വേദാന്ത പ്രചാരത്തിൽ വഴിതെറ്റിപ്പോയിരിക്കുന്നു എന്ന് കാണാം നമുക്ക്. ബാക്കി എന്താ പറയാ, ബുദ്ധിയുടെ തലത്തിൽ മാത്രമുള്ള വിചാരമാണ് ബാക്കിയൊക്കെ. ഘടം പടം എന്നൊക്കെ പറഞ്ഞു, വൃഥാ കണ്ഠക്ഷോപം വഹസി തരസാ തർക്കവചസ പദാംഭോജം ശംഭോർഭജ പരമസൗഖ്യം വ്രജസുധീഹി. താനല്ലാത്ത വസ്തുക്കളെ കുറിച്ചൊക്കെ ഉള്ള വിചാരമാണ്. ലോകം എവിടുന്ന് ഉണ്ടായി, മണ്ണിൽ നിന്ന് കുടമുണ്ടായി, കുടത്തിൽ നിന്ന് മണ്ണുണ്ടായി, ഇതൊക്കെ ഏകദേശ യുക്തി വിചാരം അത്രയേ ഉള്ളൂ. ആത്മവിചാരമാവില്ല, ഇതൊന്നും ആത്മവിചാരമാവില്ല. ആത്മവിചാരം എന്ന് വെച്ചാൽ ഞാൻ ഉദിക്കുന്ന സ്ഥാനം എവിടെ എന്നുള്ള ആരായൽ തന്നെയാണ് ആത്മവിചാരം. ആരായഞ്ഞു നോക്കുക. നാരായണ ഗുരുവും എവിടെയോ ഈ ഒരു വേവ് പിടിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ ആത്മോപദേശ ശതകത്തിലും ഈ ആത്മവിചാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അഹമഹമെന്ന് അരുളുവതൊക്കെ ആരായുകിൽ അകമേ പലതല്ലതേകമാകും. അകലും അഹന്തം അനേകമാകയാൽ ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. അഹമഹമെന്ന് അരുളുവതൊക്കെ, ഞാൻ 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 എന്ന് പറയുന്നതൊക്കെ ഒന്ന് ആരാഞ്ഞു നോക്കുമ്പോ അകമേ പലതല്ല, പലതില്ല, അവിടെ ദ്വൈതമില്ല, ഏകമാകും. ഏകവും അദ്വൈവുമായ സ്വരൂപം പ്രകാശിക്കുന്നു. അകലുമഹന്ത, അഹങ്കാരം പോയിട്ട് ഈ തുകയിൽ അഹം പൊരുളും തുടർന്നിടുന്നു. ആത്മവസ്തു പ്രകാശിക്കുന്നു. ഈ സത്യമൊക്കെ പറഞ്ഞാലും മഹാത്മാക്കൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയാൽ ജനങ്ങൾ അതിൽ കയറി പിടിക്കും. നാരദ മഹർഷി വ്യാസനോട് ഭാഗവതത്തിൽ പറയാണ്. വ്യാസർ ചോദിച്ചു, ഞാൻ മഹാഭാരതം എഴുതിയിട്ട് എന്താ ആളുകൾ ഇനിയും അതൊന്നും തത്വം മനസ്സിലാക്കാത്തത്? ഭാരതത്തിൽ ഗീതയുണ്ട്, സനസുജാതിയുണ്ട്, എന്നിട്ടും ആളുകൾ യോ മഹാഭാരതം വാങ്ങി വീട്ടിൽ വെക്കാൻ പാടില്ല, ആ ശണ്ട വരുന്ന, എന്തായിപ്പോ, എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റിപ്പോയി? നാരദർ പറയണത്, വ്യാസരെ സ്വധർമ്മേ നിധനം ശ്രേയ, സ്വധർമ്മത്തിൽ മരണമേ വരം എന്നങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ. സ്വധർമ്മം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എന്ത് കണ്ടിട്ടുണ്ടോ, നമ്മൾ എന്ത് അനുഭവിച്ചിട്ടുണ്ടോ, അതിലൽപ്പം പോലും വെള്ളം ചേർക്കാതെ പറയണം. മനസ്സിലാക്കണവൻ മനസ്സിലാക്കട്ടെ, ഇല്ലാത്തവൻ പോട്ടെ, പക്ഷെ അവർക്ക് മനസ്സിലാവണം എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലുമൊക്കെ കൂട്ടിക്കലത്തി പറഞ്ഞാൽ ആ കൂട്ടിക്കലത്തി അതിൽ പോയി പിടിക്കും. നമ്മൾ എന്താണോ ഉദ്ദേശിച്ചത് അത് മനസ്സിലാക്കില്ല. ഇതിനെ രമണ മഹർഷി ഒരു കഥ പറയും, കുട്ടിക്ക് പാല് കുടിച്ച് ദഹനക്കേട് പിടിച്ചു എന്ന് പറഞ്ഞു അത്രേ. പരമദരിദ്രനായ ഒരു അന്ധൻ, അയാള് പാലേ കണ്ടിട്ടില്ല പാവം. അയാള് ചോദിച്ചു, പാല് എന്ന് വെച്ചാൽ എങ്ങനെയുണ്ടാവും ചോദിച്ചു അത്രേ. വെളുത്തിട്ടുണ്ടാവും. വെളുപ്പ് എങ്ങനെയുണ്ടാവും? ഇയാൾക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും? കൊക്കിനെ പോലെ ഉണ്ടാവും. കൊക്ക് എങ്ങനെയുണ്ടാവും? കൊറ്റി എങ്ങനെയുണ്ടാവും? എങ്ങനെ പറഞ്ഞു കൊടുക്കും? കൈ കാണിച്ചു കൊടുത്തിട്ട് ഇതാ വളച്ചു പിടിച്ചിട്ട് തൊട്ടു നോക്കാൻ പറഞ്ഞു. ഇതുപോലെ, അയ്യോ ഇത്ര വലിയ സാധനത്തിന് കുട്ടി മുഴുങ്ങിയോ, എന്നിട്ട് ജീവനോടെ ഇരിക്കുന്നുണ്ടോന്ന് പാലിനെ കുറിച്ച് പറയാൻ പുറപ്പെട്ടതാണ്. എവിടെ വന്ന് എത്തി നോക്കൂ. ഒരിക്കലും സത്യത്തിനെ സിംപ്ലിഫൈ ചെയ്യാനേ പറ്റില്ല. സത്യം സിമ്പിളാണ്. അത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവനെ പോയിട്ട് വാടാന്ന് പറഞ്ഞേക്കണം. എനിക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചുരുക്കി സിംപ്ലിഫൈ ചെയ്യാനൊന്നും പറ്റില്ല, പോയിട്ട് വാന്ന് പറയണം. നമ്മളുടെ മനസ് കണ്ണില്ലെങ്കിൽ അയാൾക്ക് സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞു കൊടുത്തിട്ട് വല്ല പ്രയോജനമുണ്ടോ? പാലിന്റെ വർണ്ണം കണ്ണുകൊണ്ട് തന്നെ കാണണം, അല്ലെങ്കിൽ കുടിച്ചു നോക്കണം. കുടിച്ചു നോക്കിയാലും കാണണമെങ്കിൽ, അതെങ്ങനെയുണ്ടെന്ന് അറിയണമെങ്കിൽ ഇയാൾക്ക് കണ്ണു തുറക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കണം. ട്രീറ്റ്മെന്റ് അവിടെ ചെയ്യണം അല്ലെ, അല്ലാതെ അവൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യമില്ല. അപ്പോ സത്യത്തിനെ ഒരിക്കലും ഒരു വിധത്തിലും സിംപ്ലിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത് അത്ര കണ്ട് സിമ്പിളാണ്, ഇനി അതിനൊന്നും ചെയ്യാൻ പറ്റില്ല. സൂര്യൻ എങ്ങനെയുണ്ട് നമ്മൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും? സൂര്യനെ കാണിച്ചു കൊടുക്കുക, അത്രേ ഉള്ളൂ, ഇതാണ്. എന്നിട്ട് എനിക്ക് കാണാൻ വയ്യെങ്കിൽ അതൊന്നും വൃത്തിയില്ല. അപ്പോ ജ്ഞാനികൾക്ക് ഉപാധിയിൽ എന്തെങ്കിലുമൊക്കെ ദോഷമുണ്ടെങ്കിൽ, ദോഷം എന്ന് വെച്ചാൽ ഈ സത്യമല്ലാതെ അവർ വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോയാൽ അവര് പുറത്തേക്ക് വിട്ട സത്യത്തിന്റെ സന്ദേശം വരികയില്ല, മറഞ്ഞുപോകും. അതിന് ഉത്തമ ഉദാഹരണമാണ് കേരളത്തിൽ വന്നൊരു മഹാത്മാവ് നാരായണ ഗുരുസ്വാമി. അദ്ദേഹം ഉജ്ജ്വലമായ വേദാന്ത തത്വം പറഞ്ഞു. ആരെങ്കിലും കേട്ടു ആർക്കെങ്കിലും അറിയോ ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞ ബാക്കി ഇപ്പൊ അദ്ദേഹം ഒരു സോഷ്യൽ റീഫോർമറാണ്. എന്നാ സോഷ്യൽ റീഫോമിംഗ് അദ്ദേഹം പറഞ്ഞത് വല്ലതോ ആരെങ്കിലും കേൾക്കണുണ്ടോ? ഒന്നുമില്ല. നേരെ വിപരീതമാണ് ചെയ്യണത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രതിമ മാത്രം ഉണ്ടാക്കി വെക്കും. ഇതാണ് ഒരിക്കലും ചുവട്ടിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്ന് പറയണത്. ചുവട്ടിലിറങ്ങിയ ഒരു മഹാപുരുഷന് പറ്റിയ അബദ്ധമാണ് അദ്ദേഹത്തിന്റെ ജീവിതം. മഹർഷി എന്ത് തത്വം പറഞ്ഞു അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അന്നൊരു ശ്ലോകം പറഞ്ഞു തമിഴില്. അരുണാചലത്തിനെ കണ്ടപ്പോ അരുണാചലം എടുത്തു വിഴുങ്ങി എന്ന് പറഞ്ഞു. അന്നൊന്നും എനിക്ക് ഈ പാട്ട് ഓർമ്മ ഒന്നുമില്ല. നാരായണ ഗുരു അരുണാചലത്തിനെ കണ്ടപ്പോ എഴുതിയൊരു പാട്ടുണ്ട്. അതിലും അടിക്കു പന്നി പോയി നിൻമുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ എന്നും അഗ്നിശൈലമേ എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എന്ത് മനോഹരം, എന്ത് ഗംഭീരം. അടിക്കു പന്നി പോയി നിൻ മുടിക്കൊരന്നവും പറന്ന് അടുത്തു കണ്ടതില്ല നിന്നെ ഇന്നും അഗ്നിശൈലമേ. അഗ്നിശൈലം എന്ന് വെച്ചാൽ അരുണാചലം. എടുത്തു നീ വിഴുങ്ങി എന്നെ ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായക നമോ നമ. എടുത്തു നീ വിഴുങ്ങി എന്നാണ്. ഈ അഹങ്കാരനാശം, കർത്തൃത്വനാശം, ആ രണ്ട് കൃതികൾ അദ്ദേഹത്തിന്റെ. അദ്വൈത വേദാന്തത്തിൽ മലയാള ഭാഷയിൽ വേറെ ആരും എഴുതിയിട്ടില്ല. അത്യാവശ്യമുള്ളത് ഹരിനാമകീർത്തനമാണ്. തുഞ്ചത്തെഴുത്തച്ഛൻ പിന്നെ ഭാഗവതം പോലെ കിളിപ്പാട്ടിൽ രണ്ടും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട്. വേദാന്തവും ഭക്തിയും കൂടെ കലർത്തി വെച്ചിട്ടുണ്ട്. അതിൽ ശുദ്ധമായി നമുക്ക് വേദാന്തം എടുക്കാൻ വശമാണ്. പക്ഷെ ഇദ്ദേഹത്തിന്റെ രണ്ട് കൃതികൾ ആത്മോപദേശ ശതകവും അദ്വൈത ദീപികയും ആചാര്യസ്വാമികളുടെ പ്രകരണ ഗ്രന്ഥങ്ങൾ പോലെയാണ്. അദ്ഭുതമായ ക്ലാരിറ്റി, ശുദ്ധമായ സത്യം പ്രകാശിപ്പിച്ചു. പക്ഷേ പുറത്തു വരാതെ പോവാൻ കാരണം അദ്ദേഹം വേറെ പലതും പറഞ്ഞുപോയി. വേറെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആളുകൾ അതിൽ കയറി പിടിക്കും. നാരദൻ വ്യാസനോട് പറഞ്ഞു, തതോ അന്യഥാ കിഞ്ചന യദ്വിവക്ഷത. വ്യാസരെ, ആ സത്യമല്ലാതെ വേറെ എന്തെങ്കിലും പറയണം എന്ന് അങ്ങ് ഉദ്ദേശിച്ചാൽ പോലും ആളുകൾ അതിൽ കയറി പിടിക്കും എന്നാണ്. പൃഥക് ദൃശ തത്കൃതരൂപനാമഭി കുത്രചിത് ക്വാപിച്ച ദുസ്ഥിതാമതി ലഭേത വാതാഹതനൗരിവാസ്പദം. ഓ, സത്യം വളരെ എളുപ്പമാണ്. ആത്മവിചാരം, അതായത് സദ്വസ്തുനി പ്രാപ്ത തദാത്മഭാവാനിഷ്ഠ തദ്വസ്തു, അതായത് ഞാൻ ആരെന്ന് അന്വേഷിച്ച് ഞാൻ ഉദിക്കാത്ത സ്ഥിതി, ആ സ്ഥിതിയിൽ അറിവായി അമർന്നിടയണം. ആ അറിവ്, ജ്ഞപ്തി, അവബോധം, ആ അവബോധമായിട്ടിരിക്കലാണ് സദ്ദർശനം. അല്ലാതെ അവബോധത്തിനെ വിട്ടുനിന്നറിയലല്ല, സ്വയമേവ അതായി അമർന്നിരിക്കുക, സ്വരൂപത്തിൽ ഇരിക്കുക, തന്മയ നിഷ്ഠ, അതാണ് സദ്ദർശനം എന്ന് പറഞ്ഞു. അങ്ങനെ നിൽക്കുമ്പോ ദ്വന്ദ്വങ്ങളും ത്രിപുടികളും ഇരട്ടയും മുപ്പുടിയും, തമിഴിൽ ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്കതാണ്, ഇരട്ടൈകളും മുപ്പുടികളും. ഇരട്ട എന്ന് വെച്ചാൽ രണ്ട്, മുപ്പുടി എന്ന് വെച്ചാൽ മൂന്ന്. രണ്ടും മൂന്നും അറ്റുപോകും. ഇതൊക്കെ തന്നെ അഹങ്കാരത്തിനെ ആശ്രയിച്ചാണ് ദ്വന്ദ്വങ്ങളും ത്രിപുടികളും ഒക്കെ നിൽക്കുന്നത്. ആ അഹങ്കാരം എവിടുന്ന് പൊന്തുണു, അതിന്റെ സ്വരൂപം എന്താണെന്ന് അന്വേഷിച്ചു നോക്കിയാൽ ഈ ദ്വന്ദ്വങ്ങളും ത്രിപുടികളും ഒക്കെ ഇല്ലാതായിട്ട് തീർന്ന് ചലിക്കാത്ത സ്ഥിതി ഹൃദയത്തിൽ പ്രകാശിക്കും. സത്തിനെ കണ്ടാൽ ചലനം ഉണ്ടാവില്ല. പിന്നെ ന പശ്യതാം സത് ചലനം കദാപി. രാമകൃഷ്ണദേവൻ പറയും, കളിയിൽ മുത്തശ്ശിയെ തൊട്ടാ പുറത്തു പോകും എന്നാണ്. അങ്ങനെ ഒരു കളിയുണ്ട് അത്രേ. കളിക്കുമ്പോ കണ്ണ് കെട്ടിയിട്ട് മുത്തശ്ശി നടുവിലിരിക്കണം, കുട്ടികളൊക്കെ കൂടെ കളിക്കണം. കണ്ണ് കെട്ടിയിട്ട് കുട്ടികളെ പിടിക്കാനുള്ള കളിയാണ്, തൊടാനുള്ള കളി. അതിൽ മുത്തശ്ശിയെ തൊട്ടാ കളിക്ക് പുറത്തു പോകും, മുത്തശ്ശി നടുവിലാണ് ഇരിക്കുന്നത്. അതേപോലെ ഈ സത്തിനെ തൊട്ടാൽ കഴിഞ്ഞു, കളി അവസാനിച്ചു. ന ചലനം, അതിനുശേഷം പിന്നെ ചലനമില്ല. ന പശ്യതാം സത് ചലനം കദാപി. ആ സത്ത് തന്നെ ഉള്ളിൽ നിന്ന് വലിക്കും. സത്ത് ഹൃദയത്തിൽ നിന്നും മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കും. ആ സത്ത് തന്നെയാണ് ഭഗവാന്റെ അരുണാചലം. അരുണാചലത്തിനെ പുറത്ത് മഹർഷി ആ പർവ്വതത്തിനെ കേട്ടിട്ടാണല്ലോ സാക്ഷാത് ശിവസ്വരൂപമാണ് എന്ന് അറിഞ്ഞിട്ടാണ് മധുരയിൽ നിന്ന് ഓടി തിരുവണ്ണാമലയ്ക്ക് വന്നത്. എന്നിട്ട് ഒരു പാട്ടിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു അത്ഭുതത്തിനെ കണ്ടു എന്നാണ്. പാർത്തനൻ പുതുമൈ ഉയിർ വലി കാന്ത പർവ്വതം ഒരു തരം ഇതനൈ ഓർത്തിടും ഉയിരിൻ ചേഷ്ടയെ ഒടുക്കി ഒരു തനത് അഭിമുഖമാകെ ഈർത്ത് അതൈ തൻപോൽ അചലമാ ചെയ്യും. ഞാനൊരു അത്ഭുത പർവ്വതത്തിനെ കണ്ടു. ആ പർവ്വതം പാർത്തനൻ പുതുമൈ, ഒരു പുതിയ വസ്തു. എന്താണ് ഉയിർ വലി കാന്ത പർവ്വതം എന്നാണ്. ജീവനെ തന്റെ അടുത്തേക്ക് വലിക്കുന്ന ഒരു കാന്തപർവ്വതത്തിനെ കണ്ടു. ഓർത്തിടും ഉയിരിൻ, എവിടെയെങ്കിലും നിന്നൊരു ജീവൻ ഇതിനെ സ്മരിച്ചാൽ ചേഷ്ടയെ ഒടുക്കി ആ മനസ്സിന്റെ ചേഷ്ടകള് ചലനങ്ങളൊക്കെ അവസാനിപ്പിച്ച് തന്മുഖമാകെ ഈർത്ത് തന്റെ അടുത്തേക്ക് ആകർഷിച്ച് തൻപോലചലമാ ചെയ്യും, തന്നെ പോലെ ചലിക്കാതെ നിർത്തും. അത് പുറത്ത് അരുണാചലം എന്നെടുക്കാം, അത് തന്നെ അകത്ത് ആത്മാ എന്നെടുത്താലോ, പർവ്വതം പോലെ ചലിക്കാതെ നിൽക്കുന്നു സ്വരൂപം. അതിനെ ഓർത്താൽ, ഓർക്കുക എന്ന് വെച്ചാൽ എന്താണ്, അതിനെ ഓർക്കൽ എന്ന് വെച്ചാൽ അഹം 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 എന്നുള്ള സ്ഫൂർത്തിയെ ശ്രദ്ധിച്ചാൽ തന്മുഖമാകെ ഈർത്ത് പുറത്തലഞ്ഞു നടക്കുന്ന മനസ്സിനെ ഉള്ളിൽ നിന്ന് വലിക്കും, ഉള്ളിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കും. തന്മുഖമാകെ ഈർത്ത് തൻ പോൽ അചലമാ ചെയ്യും, ആ ഉള്ളിലുള്ള അചലമായ തത്വം പോലെ തന്നെ മനസ്സും അചലമാവും. ഇപ്പൊ സ്വരൂപം അചലവും മനസ്സ് ചഞ്ചലവുമാണ്. ചഞ്ചലമായ മനസ്സ് സ്വരൂപത്തോട് ചേർന്ന് 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 വരുമ്പോൾ മനസ്സും അചലമാവും, മനസ്സിനെ തന്റെ അടുത്തേക്ക് ആകർഷിച്ച് അചലമാക്കും. തൻ പോൽ അചലമാ ചെയ്യും. ഇപ്പോ ന പശ്യതാം സത്ത്, ഉള്ളിലുള്ള സത്തിനെ കണ്ടാൽ ചലനം ന കദാപി, ചലനമില്ല, ചലനമൊക്കെ അസ്തമിച്ചു, വാസനകളൊക്കെ അസ്തമിച്ച് മനസ്സിലുള്ള വാസനകളെയൊക്കെ നീക്കി ഉള്ളിൽ അഹം 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 എന്ന് സ്വരൂപം നർത്തനം ചെയ്യും. ഇപ്പൊ അഹങ്കാരം നർത്തനം ചെയ്യുന്ന സ്ഥാനത്ത് സ്വരൂപം നർത്തനം ചെയ്യും. മഹർഷി 17-ാമത്തെ വയസ്സില് വീട്ടില് കത്തെഴുതി വെച്ചിട്ട് ഓടി വന്നു, നമ്മൾ കണ്ടു. തിരുവണ്ണാമലയിൽ വന്ന് അരുണാചലേശ്വര ക്ഷേത്രത്തിലേക്ക് കയറാൻ നിൽക്കുമ്പോ അവിടെ ആദ്യം വന്ന ഉടനെ നേരെ പോയി ശ്രീകോവിലിൽ പോയി ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചു. അപ്പൊ ആരുമില്ല, ആ മഹാക്ഷേത്രത്തിൽ അദ്ദേഹം വരുന്ന ദിവസം ഒരൊറ്റ ആളില്ല. ആ ലിംഗത്തിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ അതുവരെ ശരീരത്തിലൊക്കെ ഒരു ചൂടുണ്ടായിരുന്നു, ആ മരണാനുഭവത്തിന് ശേഷം ശരീരം മുഴുവൻ ഒരു ചൂട്. രാമകൃഷ്ണദേവന്റെ ജീവിതത്തിൽ ഇതുപോലെ ഉണ്ട്. രാമകൃഷ്ണ പരമഹംസർക്ക് സമാധി അനുഭവം ഏർപ്പെട്ട ശേഷം ദേഹം മുഴുവൻ ഒരു ചൂട്. അത് എന്തൊക്കെ വൈദ്യന്മാർ ചികിത്സിച്ചിട്ടും ഒന്നും പോയില്ല. ഈ അധ്യാത്മ മണ്ഡലത്തില് പ്രവർത്തിക്കുന്നവർക്ക് പലർക്കും പല അനുഭവങ്ങൾ ഉണ്ടാകും, അത് വൈദ്യ ചികിത്സ കൊണ്ടൊന്നും മാറില്ല. ഭൈരവി ബ്രാഹ്മണി എന്ന് പറയുന്ന ഒരു വൈഷ്ണവ താന്ത്രിക, അതിന് ചില ചികിത്സയൊക്കെ ശ്രീരാമകൃഷ്ണദേവന് ചെയ്തു. കഴുത്തില് പുഷ്പമാല അണിയിച്ച് ചന്ദനം പൂശി എന്തൊക്കെയോ ചെയ്തു. അതോടുകൂടെ ആ എരിച്ചല് പോയി. മഹർഷിക്ക് ഇതൊന്നും അറിയുകയില്ലല്ലോ. സാധന എന്നുള്ള വാക്കേ അദ്ദേഹം കേട്ടിട്ടില്ല, ബ്രഹ്മം എന്നുള്ള വാക്കും കേട്ടിട്ടില്ല. TMP മഹാദേവൻ പറയും, ബ്രഹ്മം എന്നുള്ള വാക്ക് കേൾക്കാതെ ബ്രഹ്മമായി തീർന്ന ജീവൻ മുക്തൻ. അദ്ദേഹത്തിന് വിശേഷിപ്പിച്ചതാണ് ബ്രഹ്മം എന്നുള്ള വാക്കേ കേട്ടിട്ടില്ല, പിന്നീടാണ് ഇതൊക്കെ കേൾക്കുന്നത്. അപ്പോ ഈ അനുഭവം ഏർപ്പെട്ട് അരുണാചലത്തിലേക്ക് വലിക്കപ്പെട്ട് വരുമ്പോ ആ ശ്രീകോവിലിൽ കയറണവർ ഈ ശരീരത്തിൽ മുഴുവൻ എരിച്ചലുണ്ട്. ആ ലിംഗത്തിൽ വന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ അപ്പാ ഉൻ ആണിപ്പടി വന്ദേൻ, ഇനി ഉൻ ഇഷ്ടം എന്നിഷ്ടം. പിന്നെ ആ ജീവിതം മുഴുവൻ അതാണ്, ഉൻ ഇഷ്ടം എന്നിഷ്ടം. എന്റെ ഇഷ്ടമില്ല, ശരണാഗതി അതാണ്, ഉൻ ഇഷ്ടം എന്നിഷ്ടം. അച്ഛന്റെ ഇച്ഛപ്പടി, ഭഗവാന്റെ ഇച്ഛപ്പടി ഞാൻ വന്നു എന്നാണ്. വരുന്തിടും തലൈവിധി അരുണാചല, അരുണാചല അക്ഷരമണമാലയിൽ ഒരു പാട്ടാണ്. അങ്ങ് എന്നെ പിടിച്ചു വലിച്ചുകൊണ്ട് വന്നില്ലേ, ഇനിയിപ്പോ എന്നെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്ന തലയിലെഴുത്ത് അങ്ങക്കാണെന്നാണ്, എനിക്കൊന്നുമില്ല. വരുന്തിടും തലൈവിധി, തലയിലെഴുത്ത് അങ്ങക്കാ, ഞാൻ സ്വതന്ത്രനാണ്. അങ്ങയുടെ ഇച്ഛപ്പടി ഇതാ വന്നു. ആ ആലിംഗനത്തോടുകൂടെ ശരീരത്തിലുള്ള എരിച്ചല് മുഴുവൻ പോയി, ചൂട് മുഴുവൻ പോയി എന്നാണ്. എന്നിട്ട് ശ്രീകോവിലിൽ നിന്ന് ചുവട്ടിലേക്ക് ഇറങ്ങി വന്നപ്പോ ആരോ ചോദിച്ചു, സ്വാമി തലമുടി വെട്ടണ്ടേ എന്ന് ചോദിച്ചു. ഇരുന്നു കൊടുത്തു, തലയൊക്കെ മുട്ടയടിച്ച്. കുളിക്കാനൊന്നും നിന്നില്ല, കുളിയുടെ കാര്യമൊന്നും ഓർമ്മയില്ല, കുളിക്കണം അതൊന്നും ചിന്തിച്ചതേ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോ തല മുട്ടയടിച്ച് ശ്രീകോ അമ്പലത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ് പിന്നെയും. അപ്പൊ ഒരു മഴ, ഭഗവാൻ തന്നെ മഴ പെയ്ത് ശരിക്കും കുളിപ്പിച്ചു. ഇതിനെ മുഴുവൻ ആത്മീയമായിട്ട് ഭഗവാൻ അക്ഷരവണമാലയിൽ പറയുന്നു, മൊട്ടയടിത്തനൈ വെട്ടവെളിയിൽ നീ നട്ടമാടിനൈ എൻ അരുണാചല. എന്നെ മൊട്ടയടിച്ച് വെട്ടവെളി എന്ന് വെച്ചാൽ തുറന്ന സ്ഥലം, തുറന്ന സ്ഥലത്ത് നിർത്തി അങ്ങ് നർത്തനമാടി എന്നാണ്. എന്നുവെച്ചാൽ ഉള്ളിലുള്ള വാസനകളെ മുഴുവൻ മൊട്ടയടിക്കുക, വൈപ്പ് ഔട്ട്, വാസനാശൂന്യമാക്കി, ചിത്തത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ നീക്കി അഹം 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 എന്ന് ആത്മസ്വരൂപമായി ഹൃദയത്തിൽ ഭഗവാൻ നർത്തനം ചെയ്തു. ആണ് മൊട്ടയടിത്തനെ വെട്ടവെളിയിൽ നീ നട്ടമാടി. അപ്പോ അഹങ്കാരവും ത്രിപുടികളും ഒക്കെ ദ്വന്ദ്വങ്ങളും ത്രിപടികളും ഒക്കെ അഹങ്കാരത്തിന് ആശ്രയിച്ചിരിക്കുന്നു. തന്മാർഗണെ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ ഞാൻ ആര് എന്നുള്ള അന്വേഷണം കൊണ്ട് ഞാൻ എന്നുള്ളതിനെ നിഷേധിക്കുകയും വേണ്ട സ്വീകരിക്കുകയും വേണ്ട അന്വേഷിക്കാം. സൂക്ഷ്മമായി അത് അന്വേഷിക്കുന്നത് കൊണ്ട് ഗളിതം സമസ്തം സകലതും അസ്തമിക്കും. ആ അഹങ്കാരം എവിടെ അസ്തമിക്കുന്നുവോ അവിടെ സദ്വസ്തു പ്രകാശിക്കും, ആത്മ അഥവാ ഈശ്വരൻ പ്രകാശിക്കും. ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി, ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കും. ആ ഭഗവാനെ കണ്ടാൽ ന ചലനം, പിന്നെ മനസ്സ് ചലിക്കില്ല. നമ്മളുടെ അനുഭവ മണ്ഡലം മുഴുവൻ ആ നിശ്ചലത നിറയും, അനുഭവമണ്ഡലം മുഴുവൻ ആ നിശ്ചലത നിറഞ്ഞു കവിയും. ഇതാണ് യഥാർത്ഥമായ പരമാർത്ഥ വിദ്യ. ഈ വിദ്യക്ക് വേറെ ഒന്നും ആവശ്യമില്ല. ഈ വിദ്യക്ക് വലിയ പഠിപ്പോ അറിവോ അല്ലെങ്കിൽ ഒന്നും ആവശ്യമില്ല. ഈ വിദ്യ സ്വീകരിക്കാൻ കഴിയുമോ ബാക്കിയൊന്നും പ്രശ്നമല്ല എന്നാണ്. മഹർഷിയോട് പലരും ചോദിച്ചു, മറ്റു വേദാന്ത ഗ്രന്ഥങ്ങളിലൊക്കെ വിവേകം വൈരാഗ്യം ശമം ദമം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുവല്ലോ, അങ്ങ് എന്താ അതൊന്നും വർണ്ണിക്കാതെ ഡയറക്റ്റായിട്ട് ഈ സത്യത്തിനെ തന്നെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ പറയണത്, ഇതെല്ലാവരെ കൊണ്ട് സാധിക്കുമോ? അതിന് മഹർഷി പറഞ്ഞത്, ആർക്ക് വിവേകമുണ്ട് വൈരാഗ്യമുണ്ട് എന്നൊന്നും കണ്ടുപിടിക്കാൻ സാധ്യമല്ല. അതൊരിക്കലും ഈ ആന്തരിക ഗുണങ്ങൾ ഉണ്ടോ എന്ന് ഈ ആർക്കുണ്ടോ അവർക്കും അറിയില്ല. ഉണ്ടെങ്കിൽ അറിയുണ്ടെങ്കിൽ തന്നെ അവർക്ക് ഇല്ല എന്നർത്ഥം. എനിക്കിതൊക്കെ ഉണ്ടോ എന്ന് ഒരാൾക്ക് നിശ്ചയിക്കാൻ പറ്റില്ല, മറ്റുള്ളവർക്ക് പിന്നെ നോക്കിയിട്ട് നിശ്ചയിക്കാനും പറ്റില്ല. പിന്നെ ഇതൊക്കെ ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണം എന്താന്ന് വെച്ചാൽ ഈ വേദാന്ത വിദ്യ കേൾക്കുമ്പോൾ മനസ്സിലാവണുണ്ടോ, ഇതൊക്കെ ഏകദേശം വന്നു കഴിഞ്ഞു. അവരുടെ ബാഹ്യജീവിതം കണ്ടിട്ടൊന്നും അല്ലാതെ മനസ്സിലാക്കാൻ പറ്റും. ഈ സത്യം പറയുമ്പോ പിടികിട്ടണുണ്ടെങ്കിൽ ഏകദേശം വാസനാക്ഷയം ഏർപ്പെട്ടു കഴിഞ്ഞു എന്നർത്ഥം. പിടികിട്ടണില്ലെങ്കിൽ പിന്നെ കുറച്ചൊക്കെ വട്ടത്തിരിഞ്ഞിട്ട് വരാം. അപ്പോ അതുകൊണ്ടാണ് ഈ സത്യത്തിനെ, ഈ പരമാർത്ഥ വിദ്യയെ യാതൊരു പ്രീ റിക്വസൈറ്റ്സും പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കണം. പ്രീ റിക്വസൈറ്റ്സ് ഇല്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല, ഇത് തെളിയില്ല. ബാക്കിയുള്ളത് കൊണ്ടൊക്കെ ചിത്തശുദ്ധി വന്നിട്ടില്ലെങ്കിൽ ഇത് തെളിയില്ല. തെളിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പിന്നെയും നിഷ്കാമ്യമായ കർമ്മാനുഷ്ഠാനങ്ങളും തപസ്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഇത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് ഒന്നും പോയി ചുറ്റേണ്ട ആവശ്യമില്ല. ഈ വിദ്യ ഇതാണ് പരമാർത്ഥ വിദ്യ, ആത്മവിചാരം. ഇത് പലപ്പോഴും നല്ല പഠിപ്പും അറിവും ഉള്ള ആളുകൾ മനസ്സിലാവാതെ വിഷമിക്കുന്നതും സ്കൂളിലേക്കേ പോവാത്ത ആളുകൾ എളുപ്പത്തിൽ മനസ്സിലാക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ബുദ്ധിശക്തിയുടെ കളിയല്ല, ഇതൊരു ബ്രെയിൻ പവർ കൊണ്ടല്ല ഈ ആത്മവിചാര മാർഗത്തിനെ മനസ്സിലാക്കുന്നത്. അത്ഭുതമാണ്. ഒരിക്കല് ഒരേ പ്രഭാഷണ സീരീസിൽ രണ്ടും കണ്ടു ഞാൻ. അടുത്ത ഇത് പ്രഭാഷണം നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ നല്ലവണ്ണം ഹൈലി എഡ്യൂക്കേറ്റഡ്, അദ്ദേഹം ഇത് ഒന്നും പിടികിട്ടാത്ത കുറുക്കന്റെ കയ്യിൽ ആമ കിട്ടിയ പോലെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. വാദിക്കുകയായിരുന്നു. വാദിക്കാനൊന്നും ഞാൻ നിന്നില്ല, ഇതൊന്നും വാദിക്കാനൊന്നും തയ്യാറാകാൻ. താൻ മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ വേണ്ട. അതേ സീരീസില് ഒരു ദിവസം ഒരു കൂലിപ്പണിക്കാരൻ, അയാൾ ഒരു 10-35 വയസ്സായിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. അയാൾ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. അയാള് വന്നു, കരഞ്ഞുകൊണ്ട് വന്നു. കരയാന്ന് വെച്ചാൽ ആനന്ദം കൊണ്ട്. അയാളുടെ മുഖം കണ്ടാൽ അറിയാം സന്തോഷമാണ്, മുഖത്ത് നല്ല ലക്ഷണമുണ്ട്. ആനന്ദത്തോടെ തമിഴ്നാട്ടിലാണ്, കരഞ്ഞുകൊണ്ട് വന്നു. അയാള് പറഞ്ഞു, തമിഴ്നാട്ടിൽ ഏതോ ഒരു സിദ്ധന്റെ സമാധിയില് ഒരു 5-6 വർഷം മുമ്പ് അദ്ദേഹം പോയിരുന്നു അത്രേ. അപ്പൊ ആ സിദ്ധന്റെ സമാധിയിൽ നീ തന്നെ കടകുൾ നീതാൻ എന്ന് എഴുതി വെച്ചിരിക്കുന്നു അത്രേ. അപ്പോ ഇവൻ ആ സമാധിയിൽ ചെന്നിട്ട് ഇയാള് അതെങ്ങനെ ശരിയാവും, ഞാൻ ശരീരമാണെങ്കിൽ കടകുളാവാൻ പറ്റില്ല ഇതൊന്നും. പക്ഷെ ശരീരം വേറെ ആത്മാ വേറെ എന്നുള്ള ഭാവമൊന്നും മനസ്സിലാക്കാനുള്ള ശക്തിയില്ല. ശരീരം കടകുളാണെന്ന് പറഞ്ഞാൽ ഇരണ്യകശിപുവായി പോകും അല്ലെ. അപ്പൊ ഇയാൾക്ക് ആ സമാധിയിൽ ചെന്ന് ഇരുന്നിട്ട് നോക്കണം, ശുദ്ധബുദ്ധിയുടെ ലക്ഷണമാണ്. ആ ഇയാൾ പറയണത് തെറ്റാണ് എന്ന് പറയും, എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ. ഇയാൾ അത് പറഞ്ഞില്ല. ഇയാൾ പറഞ്ഞു, ആ സ്വാമി ഏതർത്ഥത്തിലാ ഇത് പറഞ്ഞതെന്ന് എനിക്ക് പിടികിട്ടണില്ല. ഞാൻ കൂലിപ്പണിക്കാരനാണ്, പാടത്ത് പണിയെടുക്കുകയാണ്. എനിക്ക് മഴയെ ആശ്രയിക്കണം, മണ്ണിനെ ആശ്രയിക്കണം, പ്രകൃതിയെ മുഴുവൻ ആശ്രയിക്കണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ കടവുളാണോ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈശ്വരനാണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് എങ്ങനെ ശരിയാവും, എങ്ങനെ യോജിക്കും? ഞാൻ ഒരു ബലവും ഇല്ലാത്തൊരു ജീവൻ, ഒന്നിനും ശക്തിയില്ലാത്ത ഒരു ജീവൻ, എല്ലാത്തിനും ഞാൻ പ്രകൃതിയെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നു, പ്രകൃതിയാണ് എന്നെ എല്ലാവിധത്തിലും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോ ഇദ്ദേഹം എഴുതിയിട്ടിരിക്കുന്നു, നീ കടവുളാണെന്ന്. അന്നു മുതൽ ഇദ്ദേഹം 5 വർഷമായിട്ട് ആ സമാധിയിൽ നിത്യേനയോ എന്തോ പറഞ്ഞു അദ്ദേഹം. ഞാൻ പോയിട്ട് വാശി പിടിച്ച് ആ സിദ്ധന്റെ സമാധിസ്ഥാനത്ത് ചെന്ന് ഇരിക്കുകയാണ്, ഇതിന്റെ യഥാർത്ഥ പൊരുൾ എനിക്ക് മനസ്സിലാക്കി തരണം. അങ്ങ് പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ എനിക്ക് മനസ്സിലാവണില്ല എന്ന് നോക്കണം. ഹൗ ഇന്റലിജന്റ്. പഠിച്ച ആളുകളാണെങ്കിൽ എന്താ ചെയ്യാറിയോ, ഏയ് ഇദ്ദേഹം പറയണത് തെറ്റാണ് എന്ന് പറയും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കോട്ട് ചെയ്ത് കമ്പയർ ചെയ്യും. പഠിപ്പ് ബുദ്ധി വളർന്നു കഴിഞ്ഞാൽ ബുദ്ധി എന്തൊക്കെ ചെയ്യും? കമ്പാരിസൺ, ജസ്റ്റിഫിക്കേഷൻ, നെഗേഷൻ, ഡിസിഷൻ, ഇതൊക്കെ പഠിച്ച ബുദ്ധിയുടെ കുഴപ്പങ്ങളാണ്. ബ്രെയിൻ നമ്മളുടെ കൺട്രോൾ വിട്ടു പോയി കഴിഞ്ഞാൽ ആ ബ്രെയിൻ എന്ത് ചെയ്യും? അത് സ്വതന്ത്രമായി പ്രവർത്തിക്കും. അതില്ലാതെ ശരിയായ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഇതാണ്. വിനയവുമുണ്ട് അതിനകത്തെ. അത് സ്വയം തീരുമാനമൊന്നും എടുക്കണില്ല, അത് എളുപ്പത്തിൽ തീരുമാനത്തിനൊന്നും വരുന്നില്ല, അനുഭൂതിയിലൂടെ തീരുമാനത്തിൽ വന്ന് എത്താനായി കാത്തുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം അയാൾ കാത്തുകൊണ്ടിരുന്നു അത്ര. കൂലിപ്പണിക്കാരനാ. അദ്ദേഹം പറഞ്ഞു, ശാമി ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, 4ാം ക്ലാസ് വരെ സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിയില്ല, കൂലിപ്പണിക്ക് പറഞ്ഞയച്ചതാണെന്ന്. 5 വർഷമായി ആ സമാധിയിൽ ചെന്ന് ഇരിക്കുന്നുണ്ട്. ഏകദേശം ഒരുമാതിരി അദ്ദേഹത്തിന് തെളിഞ്ഞു വരുമ്പോഴാണ് ഈ പ്രഭാഷണത്തിൽ വന്നത്. അന്ന് മുഴുവൻ ഈ ആത്മവിദ്യയായിരുന്നു. ചെറുപ്പക്ക അയാള് വളരെ സന്തോഷത്തോടെ ശരിക്കും അനുഭൂതിയുടെ രസം ആസ്വദിച്ച് ഒരു തൃപ്തിയോടുകൂടെ തരാൻ പറഞ്ഞു. ഇന്ന് എനിക്ക് പിടികിട്ടി, നല്ലവണ്ണം മനസ്സിലായി, എനിക്ക് വലിയ അനുഗ്രഹം ഉണ്ടായി ഭഗവാന്റെ. എവിടുന്ന് കിട്ടി? ബുദ്ധിശക്തിയാണോ? പഠിക്കാനുള്ള ശക്തിയാണോ? അതൊന്നുമല്ല, അതാണ് ശുദ്ധബുദ്ധി എന്ന് പറയണത്. തീക്ഷ്ണബുദ്ധിയല്ല, തീക്ഷ്ണബുദ്ധിയല്ല, ശുദ്ധബുദ്ധി. വളരെയധികം തീക്ഷ്ണബുദ്ധി ഉള്ളവര്, സയന്റിസ്റ്റ് ആയിട്ടുള്ളവര് പിടികിട്ടാതെ വലയണത് കണ്ടിട്ടുണ്ട്. അപ്പോ പഠിപ്പുള്ളവരും, അതേസമയം പഠിപ്പുള്ളവർക്ക് ഇത് മനസ്സിലാവില്ല എന്നല്ല, പഠിപ്പുള്ളവരും മനസ്സിലാക്കുന്നുണ്ട്, പഠിപ്പില്ലാത്തവരും മനസ്സിലാക്കുന്നുണ്ട്. പഠിപ്പില്ലാത്തവരെല്ലാരും മനസ്സിലാക്കുന്നു അർത്ഥമല്ല. ആ ജീവന്റെ ആന്തരിക പക്വതയാണ് മുഖ്യം. ജീവൻ ഹൃദയത്തിൽ ശുദ്ധമാണെങ്കിൽ പഠിപ്പുള്ളവനാവട്ടെ പഠിപ്പില്ലാത്തവനാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, ഇത് തെളിഞ്ഞു കിട്ടണം. ചിലപ്പോ ചെറിയ കുട്ടികൾ മനസ്സിലാക്കി കണ്ടിട്ടുണ്ട്, കൊച്ചു കുട്ടികൾ, 10 വയസ്സിന്റെ ഉള്ളിലുള്ള കുട്ടികൾ, അവർക്ക് എവിടുന്ന് കിട്ടണോ? അപ്പൊ അത് വളർന്നു വരുന്ന ബ്രെയിനിന്റെ പവർ അല്ല, ഹൃദയത്തിന്റെ ശുദ്ധി കൊണ്ട് ഈ സ്ഫൂർത്തിയെ റെക്കഗ്നൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതാണ് യഥാർത്ഥ പരമാർത്ഥ വിദ്യ. ബാക്കി ലൗകിക വിദ്യയൊക്കെ ഉണ്ടല്ലോ, അത് വിദ്യ എന്ന് പറയാൻ വയ്യ. കാരണം അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു അവിദ്യയുണ്ട്. വിദ്യയും അവിദ്യയും ഉണ്ട്. ഒരു സ്റ്റേജിൽ വിദ്യയായത് മറ്റൊരു സ്റ്റേജിൽ അവിദ്യയാവും. ABCD പഠിക്കുന്നത് വിദ്യയാണ്, പക്ഷെ 10ാം ക്ലാസ് എത്തിയിട്ടും ABCD പഠിച്ചുകൊണ്ടിരുന്നാൽ അവിദ്യയാവും അല്ലേ? അതേ തന്നെ വിദ്യാഭ്യാസം തന്നെ അവിദ്യയാവും. അതിനൊക്കെ ഡിഗ്രി ഉണ്ട്, ഗ്രഡേഷൻ ഉണ്ട്. ബ്രഹ്മവിദ്യ ഗ്രഡേഷൻ ഉള്ള വിദ്യയല്ല. ഇതാണ് അടുത്ത ശ്ലോകത്തിൽ ഭഗവാൻ പറയണത്, വിദ്യ കഥം ഭാതി നചേത് അവിദ്യാം വിദ്യാം വിനാക്കും പ്രവിഭത്യവിദ്യ ദ്വയം ച കസേതി വിചാര്യ മൂലസ്വരൂപനിഷ്ഠാം പരമാർത്ഥ വിദ്യ. വിദ്യ കഥം ഭാതി നചേത് അവിദ്യ. അവിദ്യ ഇല്ലെങ്കിൽ വിദ്യ എങ്ങനെ പ്രകാശിക്കും? അവിദ്യ ഉള്ളത് കൊണ്ടാണ് വിദ്യക്ക് ഇപ്പൊ സ്ഥാനം. നമ്മൾ സാധാരണ വിദ്യ എന്ന് പറയുന്നത് ഉണ്ടല്ലോ, അത് അവിദ്യ ഇല്ലെങ്കിൽ എങ്ങനെ പ്രകാശിക്കും? ഇപ്പൊ എനിക്ക് തെലുങ്ക് ഭാഷ അറിയില്ല, അവിദ്യ. അത് കഴിഞ്ഞ് ഞാൻ തെലുങ്ക് ഭാഷ പഠിച്ചപ്പോ എനിക്ക് വിദ്യ. അപ്പൊ എനിക്ക് എന്ത് തോന്നുന്നു? ഇതിനു മുമ്പ് അറിയില്ലായിരുന്നു, ഇപ്പൊ അറിഞ്ഞു എന്ന് തോന്നുന്നു. 2 സ്റ്റേജ് ഉണ്ട്. അതിൽ തന്നെ തെലുങ്ക് ഗ്രാമർ അറിയുന്ന ഒരാൾ വന്ന് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല, ഗ്രാമർ പഠിച്ചാലോ അപ്പൊ അറിയും. ഇങ്ങനെ ആണ് എല്ലാം. നമ്മളുടെ മാനസിക തലത്തിലുള്ള അറിവാണ് ഇതൊക്കെ, അതൊന്നും അനുഭവ മണ്ഡലത്തിനെ സ്പർശിക്കാത്ത അറിവുകളാണ്. വിദ്യാം വിനാഗ്യം പ്രവിഭാത്യ വിദ്യ. അതുപോലെ വിദ്യയെ കൂടാതെ അവിദ്യയും നിൽക്കില്ല. അവിദ്യയെ കൂടാതെ വിദ്യയോ, വിദ്യയെ കൂടാതെ അവിദ്യയോ ഇല്ല. ഈ വിദ്യയും അവിദ്യയും ഒരേ ഫീൽഡിന്റെ ഉള്ളിലുള്ളതാണ്. ഉപനിഷത്തില് ഈശാവാസ്യ ഉപനിഷത്തിലെ ഒരു മന്ത്രം, അന്ധം തമഃ പ്രവിശന്തി ഏ അവിദ്യാം ഉപാസത്തെ. അവിദ്യയെ ഉപാസിക്കുന്നവർ, അവിദ്യയെ ആശ്രയിക്കുന്നവർ കുരിരുട്ടിലേക്ക് പോകുന്നു. തഥോഭൂയൈവ തമഃ യൗ വിദ്യായാകും രതാഹ എന്നാണ്. അതിനേക്കാളും കൂരാക്കൂരിട്ടിൽ പോയി വീണു വിദ്യയിൽ രമിക്കുന്നവർ എന്നാണ്. അപ്പൊ എന്താ അർത്ഥം? അവിടെ അവിദ്യയും വിദ്യയും ഒരേ ഫീൽഡിന്റെ ഉള്ളിലാണ്. ഒരു സർക്കിൾ വരച്ച് ആ സർക്കിളിൽ ഈ പ്ലെയിനിൽ നിൽക്കുന്നവരും ആ പ്ലെയിനിൽ ആ അറ്റത്ത് ഈ അറ്റത്ത് നിൽക്കുന്നവരും സർക്കിളിന്റെ ഉള്ളിലാണ്. വിദ്യയും അവിദ്യയും ഒരു സർക്കിളിന്റെ ഉള്ളിലാണ്. നമുക്ക് ലോകത്തിൽ നോക്കിക്കൊള്ളുക, പഠിച്ചവനും പഠിക്കാത്തവനും ഒരേപോലെ ദുഃഖമുണ്ട് അല്ലെ? ദുഃഖത്തിൽ വല്ല മാറ്റമുണ്ടോ? തിരുവണ്ണാമലയില് അവിടെ ഉമ്മറത്ത് നിൽക്കുമ്പോ 2 പിച്ചക്കാര് തമ്മിൽ ശണ്ട കൂടുന്നു, ഭയങ്കരമായ ലഹള റോട്ടില്. എന്തിനോ അവരുടെ 5-10 പൈസ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ലഹളയാണ്. അപ്പൊ ഒരു സന്യാസി അവിടെ നിന്നിട്ട് പറയണു, എന്റെ ചെവിയിൽ കൊള്ളു. സന്യാസി പറയണു, പിച്ചക്കാരന്റെ ലഹള തെരുവില്, പണക്കാരന്റെ ലഹള വീട്ടില്. രണ്ടുപേർക്കും ഒരേ പോലെ തന്നെ. അവിദ്യ വിദ്യയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല. വിദ്യാം വിനാക്കും പ്രവിഭാത്യ വിദ്യ. ഈ അപരാവിദ്യ പരാവിദ്യ എന്ന് രണ്ടെണ്ണത്തിനെ ഉപനിഷത്ത് പറയുന്നു. അപരാവിദ്യ എന്ന് വെച്ചാൽ അത് എന്തൊക്കെയാ? ലോവർ നോളേജ്, അതാണ് അപരാവിദ്യ. മാനസികമായ അറിവ്, മാനസികമായ അറിവൊന്നും നമ്മളെ ബാധിക്കില്ല. പക്ഷെ ഒരു ഹിപ്നോട്ടിസം പോലെയാണ്, എന്തോ അറിഞ്ഞ പോലെ തോന്നും അല്ലെ. ഇപ്പൊ സത്യം പറയണം, ആർക്കാ അറിയാത്തത്? സത്യം പറയണമെന്ന് ഇപ്പൊ ആർക്കാ ലോകത്തിൽ അറിയാത്തത്? എല്ലാവർക്കും അറിയാം, അത് അപരാവിദ്യയാണ്. പക്ഷെ ഞാൻ സത്യമായിട്ട് തീരണതുണ്ടല്ലോ, അതായത് എന്നിൽ നിന്ന് ഇനി ഒരു കള്ളം വരില്ല എന്നൊരു സ്റ്റേജ് വരുമ്പോ അത് ആ വിദ്യ ഞാനായി തീർന്നു. ദാറ്റ് ഈസ് ട്രൂത്ത്. മറ്റേത് പ്രയോജനമില്ല. എല്ലാവർക്കും അറിയാം, സ്കൂളിലൊക്കെ മോറൽ സയൻസ് പഠിപ്പിക്കുന്നുണ്ട്, പഠിപ്പിക്കുന്ന ടീച്ചർക്കും മൊറാലിറ്റി ഉണ്ടാവില്ല, കേൾക്കുന്ന കുട്ടികൾക്കും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? അത് അപരാവിദ്യ. ആ വിദ്യയും ഞാനും വേറെയാണ് നിൽക്കുന്നത്. അത് മാനസിക വിദ്യയാണ്, മനസ്സുകൊണ്ട് അറിയുള്ളൂ ഇതിനെയൊക്കെ. അതൊന്നും പ്രയോജനപ്പെടുന്നില്ല എന്നർത്ഥം. അപ്പോ അപരാവിദ്യ ഉപനിഷത്ത് പറഞ്ഞു. എന്തൊക്കെയാ അപരാവിദ്യ? നമുക്ക് ആശ്ചര്യം തോന്നും, ലോവർ നോളേജ് എന്നുള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാ കൽപ്പം വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. അപരാവിദ്യ ഫിസിക്സ് കെമിസ്ട്രി ഒന്നും പിന്നെ ഇവിടെ ചർച്ച ചെയ്യില്ല. ആയുർവേദമോ, അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞാൽ ആയുർവേദം, ന്യായശാസ്ത്രം, അതൊന്നും ചർച്ച ചെയ്യില്ല. അതിനെ കുറിച്ചൊന്നും മിണ്ടിയതേ ഇല്ല. എന്താന്ന് വെച്ചാൽ ഇതിനെ തള്ളിക്കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതൊന്നും പറയാനേ ഇല്ല. സെക്കൻഡ് ഗ്രേഡ് നോളേജ് ഏതിനെയാ പറഞ്ഞതെന്ന് വെച്ചാൽ, ഋഗ്വേദോ യജുർവേദ സാമവേദോ അഥർവവേദ ശിക്ഷാ കൽപ്പോ വ്യാകരണം നിരുക്തം ഛന്ദോ ജ്യോതിഷമിതി. വേദത്തിന്റെ 6 അംഗങ്ങൾ അടക്കം 4 വേദത്തിനെയും തള്ളിക്കളഞ്ഞു അപരാവിദ്യ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ പരാവിദ്യ എന്താ? യഥാർത്ഥ വിദ്യ എന്താന്ന് വെച്ചാൽ, യയാ തദക്ഷരമധിഗമ്യത്തെ. ഏതൊന്നുകൊണ്ടാണോ നശിക്കാത്ത സത്യത്തിനെ അറിയുന്നത് അത് പരാവിദ്യ എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞത് എന്ന് വെച്ചാൽ, ഇതൊക്കെ മാനസിക തലത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ അപരാവിദ്യ. ഉപനിഷത്തിനെ മാത്രം എന്തുകൊണ്ട് പരാവിദ്യ എന്ന് പറയണു എന്ന് ചോദിച്ച ആചാര്യസ്വാമികൾ ഭാഷ്യം ആരംഭിക്കുന്നു. ഉപനിഷത്തിനെ എന്തുകൊണ്ട് പരാവിദ്യ എന്ന് പറയണു? വേദത്തിന്റെ കർമ്മകാണ്ഡത്തിന് എന്തുകൊണ്ട് അപരാവിദ്യ എന്ന് പറയണു എന്ന് ചോദിക്കുമ്പോൾ ആചാര്യസ്വാമികൾ പറയുന്നു, ഉപനിഷത്തിനെ പരാവിദ്യ എന്ന് പറയാൻ കാരണം ആയുർവൈഘൃതം എന്നൊരു ചൊല്ലുണ്ട്. അതായത് നെയ്യ് കഴിച്ചാൽ ആയുസ് വർദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് വന്നു വന്നിട്ട് നെയ്യ് തന്നെ ആയുസാണ് എന്ന് പറയും. അതുപോലെ ഉപനിഷത്ത് ശരിക്ക് അധ്യയനം ചെയ്യുകയാണെങ്കിൽ പരാവിദ്യ ഉണ്ടാവും. അതുകൊണ്ട് ഉപനിഷത്ത് തന്നെ പരാവിദ്യയാണെന്ന് പറയണു. പക്ഷെ ഉപനിഷത്തിനെ വെറുതെ ഇപ്പൊ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കും. യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കണ പോലെ പഠിച്ചാൽ അതും പരാവിദ്യയല്ല, അപരാവിദ്യയാണ്. അത്യന്തം ദുഃഖിപ്പിക്കും. ഈ ചുമ്മാ ശാസ്ത്രം പഠിക്കണവരുണ്ടല്ലോ, വെറും ഇന്റലക്ച്വൽ ആയിട്ട് ഉപനിഷത്തൊക്കെ പഠിച്ചു കളയവര്, ഏറ്റവും അപകടം അവർക്ക് എന്താന്ന് വെച്ചാൽ അവർ വിചാരിക്കും അവർക്ക് അറിയുന്ന്. അതുകൊണ്ട് ഇനിയൊന്നും അവർ കേൾക്കില്ല, അവർ ഉള്ളിൽ ക്ലോസ് ആയി കഴിഞ്ഞു. ഇനി അവർ ആരും മഹാത്മാക്കളെ കാണില്ല, സാധുക്കളെ കാണില്ല, ശരിയായ സന്നിധിയിൽ പോയി ഇരിക്കില്ല, ഗ്രഹിക്കാൻ തയ്യാറാവില്ല. അവർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞു ഉള്ളില്. അവർക്ക് അറിയുമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞു, അറിയുന്നവരെ അവരറിയില്ല എന്നും പറയും. എന്താന്ന് വെച്ചാൽ അവർക്ക് അറിയാലോ, ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇനി അവർ മുന്നോട്ടേ പോവില്ല. അതുകൊണ്ട് പരാവിദ്യയായ ഉപനിഷത്തിനെ പോലും അനുഭൂതിയുടെ ആശ്രയമില്ലാതെ പഠിക്കുകയാണെങ്കിൽ അത് തഥോഭൂയൈവ തമഹ, കൂരിരുട്ടിനേക്കാളും ഭയങ്കരമായ കൂരിരുട്ടിൽ പോയി വീഴും. മാനസികമായി വലതും മനസ്സിലാക്കിയിട്ട് മനസ്സിലായി എന്ന് കരുതുന്നവൻ മനസ്സിലാവാത്തവനേക്കാളും കൂരിരുട്ടിൽ പോയി വീഴും. അപ്പോ ഇവിടെ മാനസിക ജ്ഞാനവും മാനസികമായ അജ്ഞാനവും രണ്ടും ഒരേ സർക്കിളിന്റെ ഉള്ളിലാണ്.